കൌമാര പ്രായത്തിലുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നാം മുഷിഞ്ഞു പോകാറുണ്ടല്ലേ. എന്നാൽ അതിനേക്കാൾ ഉപരി ക്ഷമയോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കുവാനായി നാം ശ്രദ്ധിക്കണം.
മലയാളത്തിലെ ഏക പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് പഠിതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
പാടും ഞാനീശുവിൻ ജീവൻ പോകോളം നന്ദിയോടെ, ജീവൻ പോകോളം നന്ദിയോടെ. ജ്ഞാനേശുവിൻ ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ.
കൊരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനമാണല്ലോ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഈ അധ്യായത്തോടെ രണ്ടു കൊരിന്തിയർ പഠനം അവസാനിപ്പിക്കുകയാണ്. പൌലോസിന്റെ അപ്പസ്തോലത്വം അതിന്റെ നടത്തിപ്പും സമാപനവുമാകുന്നു ഈ പതിമൂന്നാം അധ്യായത്തിലെ വിഷയം. പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്, രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പൌലോസ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. തന്റെ അപ്പസ്തോലത്വം പ്രാവർത്തികമാക്കാൻ മൂന്നാം പ്രാവശ്യം വീണ്ടും കൊരിന്തിലേക്ക് പോകുന്നു എന്നാണ് പൌലോസ് പറയുന്നത്. എല്ലാം വ്യക്തമാക്കാൻ, തെളിയിക്കാൻ ഒരു അപ്പസ്തോലന്റെ അധികാരത്തോടെ താൻ പോകുന്നു. രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ രണ്ടാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിലിരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ദൂരത്തിരുന്നുകൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല, നിങ്ങളിൽ ശക്തൻ തന്നെ. ഒരു ബലഹീനനായി താൻ അവരുടെ മധ്യത്തിലേക്ക് ചെന്നു എങ്കിൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ കൊരിന്ത്യരെ, കഠിനഹൃദയരായിരുന്ന അവരെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിച്ചു. ഞാൻ വീണ്ടും പറയട്ടെ, അത് പൗലോസിന്റെ ശക്തിയാലല്ല, ദൈവവചനത്തിന്റെ ബലത്താൽ. ദൈവം തന്നെ അവനോട് പറഞ്ഞല്ലോ, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകുന്നു. ദൈവത്തിന്റെ കൃപ, അത് പൗലോസ് അനുഭവിച്ചപ്പോൾ തന്റെ സകല ബലഹീനതകളിലും അത് തന്നെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. ദൈവവചനത്തിന്റെ ബലത്താൽ ഈ കഠിനഹൃദയരായിരുന്ന, അശുദ്ധിയിൽ ആറാടിയിരുന്ന കൊരിന്ത്യർ പശ്ചാത്തപിച്ച് രൂപാന്തരപ്പെട്ടവരായി തീർന്നു. നാലാം വാക്യത്തിൽ നാം കാണുന്നു, ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു ബലഹീനതയായി പൌലോസ് പറയുന്നു എങ്കിലും അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം ക്രൂശിലേക്ക് നീങ്ങിയത് ദൈവത്തിന്റെ ബലഹീനത കൊണ്ട് എന്ന അർത്ഥത്തിലാണ്. അതെ, താൻ മനുഷ്യവർഗത്തെ സ്നേഹിച്ചു, മനുഷ്യവർഗത്തിനു വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നതാണ്. അഞ്ചാം വാക്യം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഒരു ആത്മപരിശോധനയുടെ ആവശ്യം ഇവിടെ ഊന്നിപ്പറയുന്നു. ഒരാണ്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് നടത്തിയാൽ നന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും നാം ശ്രദ്ധിക്കണം. അവർ കർത്താവിന്റെ വഴിയിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നാം കൌമാരപ്രായത്തിലുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നാം മുഷിഞ്ഞുപോകാറുണ്ടല്ലേ? എന്നാൽ അതിനേക്കാൾ ഉപരി ക്ഷമയോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കുവാനായി നാം ശ്രദ്ധിക്കണം. ആറാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. പൗലോസ് ഒരു ആത്മപരിശോധന നടത്തിയിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന്. അതെ, അത് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഏഴാം വാക്യത്തിൽ, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. തങ്ങൾ ആയിരിക്കേണ്ട വിധത്തിൽ ആയി കാണുവാനുള്ള പൗലോസിന്റെ ആഗ്രഹം വ്യക്തമാക്കുകയാണ്. എട്ടാം വാക്യം, സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്കൊന്നും കഴിവില്ലല്ലോ. ഒരു വലിയ സത്യം ഇവിടെ അവൻ പറയുകയാണ്. സത്യത്തിന് വിരുദ്ധമായി താങ്കൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവവചനത്തോട് മറുതലിക്കുന്നവരെ പറ്റി നാം ഭാരപ്പെടേണ്ട. അവർക്ക് സത്യത്തോടൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ദൈവവചനം ധീരതയോടെ ഘോഷിക്കാം, അതിനെ ന്യായീകരിക്കാൻ നാം ഒരിക്കലും മെനക്കെടരുത്. ദൈവം അത് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രസംഗിക്കാൻ മാത്രമാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവവചനത്തെ നാം പിന്താങ്ങി അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടന്നാൽ യാതൊരു വിശേഷവുമില്ല. നമ്മുടെ സമയത്തിൽ കൂടുതലും നാം നമ്മെ ന്യായീകരിക്കുവാനാണ് കളയാറുള്ളതല്ലേ? എത്ര മഠയതരം. സത്യം എപ്പോഴും സത്യമായിരിക്കും. നാം ന്യായീകരിച്ചതുകൊണ്ടോ സംരക്ഷിച്ചതുകൊണ്ടോ അല്ല അത് സത്യമായിരിക്കുന്നത്. ദൈവം സത്യമാണ്, അവൻ സത്യത്തെ സംരക്ഷിച്ചുകൊള്ളും. നാം സത്യം പറഞ്ഞാൽ മാത്രം മതി, സത്യം എന്നാണെങ്കിലും തെളിയും. കള്ളം കാണിച്ചുകൊണ്ട് അധികം നാൾ തുടരാമെന്ന് ആരും ചിന്തിക്കരുത്. ഇതൊരു വലിയ പ്രോത്സാഹനം കൂടിയാണ്. പലപ്പോഴും നാം നല്ലത് പറയുമ്പോഴും സത്യം പറയുമ്പോഴും നന്മ ചെയ്യുമ്പോഴും നല്ല പ്രതികരണം ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകും. ഓ, ഞാനെന്തിനാ ഇതിന്റെയൊക്കെ പുറകെ പോകുന്നത്? ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ് എന്ന് ചിന്തിക്കുന്ന ആ പ്രവണത താങ്കളിലുണ്ട് എങ്കിൽ ഞാൻ താങ്കളുടെ പ്രോത്സാഹനത്തിനായി പറയട്ടെ, സത്യം മാത്രമേ വിജയിക്കൂ. ഇന്ന് അത് വിജയിച്ചില്ല എന്ന് തോന്നിയാൽ തന്നെ താങ്കൾ പിടിച്ചു നിൽക്കുമെങ്കിൽ ഒരിക്കലത് വിജയിക്കും. അന്ന് താങ്കൾക്ക് അതുവരെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ സമയമായിരിക്കും. എന്നുകണ്ട് നാം ബുദ്ധികെട്ട് പ്രവർത്തിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സത്യത്തിനുവേണ്ടി നിൽക്കുന്നത് ഓരോ ദൈവവൈതലിന്റെയും ഉത്തരവാദിത്വമാണ്. 9 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഥാസ്ഥാനത്വം അഥവാ പൂർണ്ണത അല്ലെങ്കിൽ പക്വത, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ പക്വതയുള്ളവരായിത്തീരണം. കൃപയിൽ മുതിർന്ന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ താൽപര്യപ്പെടുന്നു. ക്രിസ്തുവിൽ വളരുക, അതാണ് പൗലോസിന്റെ ദൂത്. ക്രിസ്തുവിൽ വളരുക. 10 വാക്യം, അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല, പണിവാൻ അത്ര കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം കണ്ണിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തുനിന്ന് ഇതെഴുതുന്നു. ഈ ലേഖനം എഴുതുന്നതിൽ താൻ സന്തുഷ്ടനാണ്. അവരെ പണിയുവാൻ, മെച്ചപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തിലാകുന്നു പൌലോസ് ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് എനിക്ക് ഏറ്റവും അധികം സന്തോഷമാകുന്നു എന്ന്. 11 വാക്യം, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടിരിപ്പിൻ, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടു കൂടെയിരിക്കും. വീണ്ടും താൻ പറയുന്നു, യഥാസ്ഥാനപ്പെടുവിൻ, വളരുവിൻ, ശിശുക്കൾ എന്ന അവസ്ഥ മാറട്ടെ. ഇന്നത്തെ ഓരോ വിശ്വാസിയോടും പറയുവാനുള്ള ദൂതും ഇതുതന്നെയാണ്. വളരുവിൻ, ആത്മീയമായി വളരുവിൻ. ദൈവവചനം അനുഭവിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വളരുവിൻ. വേറൊന്ന്, ആശ്വസിച്ചുകൊള്ളുവിൻ. ഈ ലേഖനം ആരംഭിച്ചപ്പോൾ പൌലോസ് ഉപയോഗിച്ചതായ ആ വാക്കിലേക്ക് അവൻ വീണ്ടും പോകുന്നു. അതെ, ദൈവികാശ്വാസം. അതിന്റെ അർത്ഥം സഹായം എന്നുള്ളതാകുന്നു എന്നോർക്കണം. നമ്മെ സഹായിക്കുവാൻ, ശക്തീകരിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്ന അർത്ഥമാണിവിടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് താങ്കളെ സഹായിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കൾ ആരാകുന്നു എന്നതോ എവിടെയാകുന്നു എന്നതോ എങ്ങനെയാകുന്നു എന്നതോ ഒരു പ്രശ്നമല്ല സുഹൃത്തെ. ദൈവം താങ്കളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിച്ച് തന്റെ വചനത്തിലൂടെ അവന് താങ്കളെ സഹായിക്കാം. ഇന്ന് പലർക്കും ആവശ്യം വസ്തുമയമായതെന്തെങ്കിലും അല്ല, പിന്നെയോ ഒരു ആശ്വാസവാക്ക്, നല്ല ഒരു ആലോചന. അതെ, അവിടുന്ന് ആശ്വാസദായകനാണ്, നല്ല ആലോചനക്കാരനാണ്. ഇതെത്ര മഹത്തായ വാക്യങ്ങളാണല്ലേ. നമ്മെ ആശ്വസിപ്പിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം പക്വതയിലേക്ക് വളരണം. സത്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. പിന്നെയോ, സത്യത്തിനു വേണ്ടി മാത്രം, ദൈവത്തിനു വേണ്ടി ഇപ്രകാരത്തിലുള്ള പ്രോത്സാഹനവുമായി നാം മുന്നേറേണ്ടതുണ്ട്. നാം ആ ദർശനം പ്രാപിച്ചവരായി മുൻപോട്ടു പോകേണ്ടതായിട്ടുണ്ട്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൌലോസ് പറയുന്ന ഏക മനസ്സുള്ളവരാകുവേൻ, ക്രിസ്തുവിന്റെ മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. ഏക മനസ്സ്, ഒന്നാമതായി നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സോട് താതാത്മ്യപ്പെടണം. അതാണല്ലോ പൌലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, 2:5. ക്രിസ്തുവിന്റെ അതേ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. താങ്കൾക്കും എനിക്കും ക്രിസ്തുവിന്റെ മനസ്സാകുന്നു ഉള്ളതെങ്കിൽ നാം തമ്മിൽ പിന്നെ ഏത് കാര്യത്തിൽ ഭിന്നിക്കാനാ? പിന്നെ തമ്മിൽ വെറുക്കേണ്ട ഒരാവശ്യവുമില്ല. ഏക മനസ്സാണ്. ഇന്ന് ക്രിസ്തുവിന്റെ മനസ്സല്ല എങ്ങനെയെങ്കിലും ഒരു രമ്യതയിൽ എത്തിച്ചേരുവാനുള്ള തത്രപ്പാടിലാണ് മനുഷ്യൻ. ദൈവം നമുക്ക് നല്ലൊരു മാതൃക തന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആ മനസ്സ് അനുകരിക്കൂ, ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിലുണ്ടാകട്ടെ. ഏക മനസ്സുള്ളവരാകുവിൻ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. കുടുംബങ്ങളിലെ പ്രശ്നം ഇതല്ലേ? ഒരു മനസ്സല്ല, എല്ലാവരും പതറിയിരിക്കുകയാണ്. ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, വലിയ പ്രശ്നം. ഫലമോ? യാതൊരു സമാധാനവുമില്ല. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നുവെങ്കിൽ നമുക്ക് അന്യോന്യം അംഗീകരിക്കുവാൻ സാധിക്കും. വേറൊരു കാര്യം പറയുന്നത്, സമാധാനത്തോടിരിപ്പിൻ. സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നതല്ല, എന്നാൽ സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. സമാധാനത്തോടെ ഇരിപ്പിൻ. സമാധാനം നമുക്ക് ലഭിക്കുന്നത് സമാധാന പ്രഭു അത് നമുക്ക് തരുമ്പോൾ മാത്രമാണ്. അത് അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സമാധാനം സ്വന്തമാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമുക്ക് ലഭിക്കുമെന്ന്. കാൽവരിയിലെ രക്തത്താൽ സമ്പാദിതമായ സമാധാനം, ആ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം. നാം നമ്മുടെ രക്ഷയിൽ സന്തോഷിക്കണം. ദൈവം താങ്കളോട് കൂടെ ഇരിക്കും, താങ്കൾ തനിയെയല്ല എന്ന ആ വലിയ ചിന്ത, അവിടുത്തെ സാന്നിധ്യം താങ്കളെ സഹായിക്കും. ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ ആശ്വാസം അതത്രേ. ഏകാന്തതയുടെ ഒരു ലോകത്തിൽ ഞാൻ തനിയെയല്ല എന്ന സത്യത്തോളം വലിയ പ്രോത്സാഹനം മറ്റെന്താണ്? ആരും എന്നെ കാണുന്നില്ല, ആർക്കും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, ഞാൻ തനിയെയാകുന്നു എന്ന് ചിന്തിക്കുന്ന സുഹൃത്തെ, താങ്കൾ ഒരു ദൈവവൈദ്യനായി തീർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താങ്കൾ തനിയെയല്ല. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം താങ്കളോട് കൂടെയുണ്ട്. അവിടുത്തെ സാന്നിധ്യം തന്റെ മക്കളുടെ ഭയം നീക്കുന്നതാണ്. അവിടുന്ന് സർവശക്തനാണ്, സകല ആശ്വാസത്തിന്റെയും ഉറവിടമാണ്. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും കൈവിട്ടെന്നാൽ കൈവിടാത്ത ദൈവസാന്നിധ്യം താങ്കളോട് കൂടെയിരിക്കുന്നതാണ്. വേർപാടിന്റെ വേദനയുമായി കഴിയേണ്ടി വരുമ്പോഴും കൂടെയിരുന്ന് സമാധാനിപ്പിക്കുന്ന ഉത്തമ സുഹൃത്താണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ എത്ര വിലപ്പെട്ടതാണ്! ഒരു മനുഷ്യനും നമ്മെ സഹായിക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ, ഒരു മനുഷ്യനും നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ, അതെ, നമ്മുടെ അടുത്തു വന്ന് നമ്മെ സഹായിക്കുന്ന ദൈവം. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ള മനുഷ്യർ കാണുമ്പോൾ അവർ പറയും, ശേ, അതെന്തുണ്ട്, അതിനേക്കാൾ വലിയ പ്രശ്നമാണല്ലോ ഞാൻ അഭിമുഖീകരിക്കുന്നത്. വാസ്തവമാണ്, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രശ്നം മറ്റ് ആരുടെ പ്രശ്നത്തെക്കാളും വലുതാണ്. അതെ, അങ്ങനെ വരുമ്പോൾ നാം മറ്റുള്ളവരെ ഒരുപക്ഷെ ഗൌനിച്ചില്ല എന്ന് വന്നേക്കാം, ഗണ്യമാക്കിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ അതിന്റേതായ ഉള്ള അവസ്ഥയിൽ, അതിന്റേതായ ഗൌരവത്തിൽ, അതിന്റേതായ ആഴത്തിൽ മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി കൂടെയിരിക്കുകയും ചെയ്യുന്ന ദൈവം. എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ! നാം പലപ്പോഴും പ്രശ്നങ്ങളിൽ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്നിരിക്കേണ്ടി വരുമ്പോഴും അരികത്തിരുന്നു സ്വാന്തനമരുളുന്ന അരുമനാഥൻ, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സാഹചര്യങ്ങളാൽ സ്വന്തം വീട്ടിൽ നിന്നും അകന്നു ജീവിക്കുന്ന അനേകരുടെ വേദനാനിർഭരമായ കത്തുകൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാതെ വർഷങ്ങളോളം അന്യനാട്ടിൽ കഷ്ടപ്പെടുമ്പോൾ തങ്ങളുടെ വേദനകൾ ആരോടൊന്ന് പറയുവാൻ കഴിയും? മനുഷ്യരൊക്കെ നോക്കിയിട്ട് പറയും, ആ, എന്നെ വേണം, പണം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. കുറ്റപ്പെടുത്തുന്നു. നാം തെറ്റിൽ വീഴുമ്പോഴും മനുഷ്യർ കുറ്റപ്പെടുത്തുന്നു. അതെ, ഏത് സാഹചര്യത്തിലും ആത്മസഖിയായ അരുമനാഥൻ, ക്രിസ്തുനാഥൻ താങ്കളോടൊപ്പം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ നാം നമ്മുടെ അരികിലേക്ക് ക്ഷണിക്കാൻ മാത്രമേ വേണ്ടൂ. അവനെ നാം അംഗീകരിക്കുക മാത്രമേ വേണ്ടൂ. അവനോടൊപ്പം ജീവിതം നാം അനുഗ്രഹപ്രദമാക്കും എന്ന കാര്യം മറക്കരുത്. അവിടുത്തെ സാന്നിധ്യം നമ്മെ സഹായിക്കുന്നതാണ്. അവിടുത്തെ സാന്നിധ്യം ഒന്നാമത് നമ്മുടെ ഭയമകറ്റുന്നതാണ്. സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആർക്ക് നമ്മെ എന്ത് ചെയ്യുവാൻ സാധിക്കും? ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, മനുഷ്യരെക്കുറിച്ചുള്ള ഭയം, എല്ലാ ഭയങ്ങളും അകറ്റുന്നതാണ് ദൈവസാന്നിധ്യം. മാത്രമല്ല, ദൈവസാന്നിധ്യം നമ്മെ എപ്പോഴും എപ്പോഴും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്നതാണ്, ധൈര്യപ്പെടുത്തി വഴി നടത്തുന്നതാണ്. പൗലോസ് പറയുന്നു, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. എത്ര മനോഹരമായ ആശീർവാദ വചനമല്ലേ! സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം. അവിടുന്ന് സ്നേഹത്തിന്റെ ദൈവമാണ്, സമാധാനത്തിന്റെ ദൈവമാണ്. ഇത് മാത്രം ധ്യാനിക്കുന്നത് ജീവിതം ഏറ്റവും ഫലപ്രദമാക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കുമില്ലേ? 12 വാക്യത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധ ചുംബനം പുരുഷൻ പുരുഷനും സ്ത്രീ സ്ത്രീക്കും നൽകുന്നത് ഉത്തമമാണ്. ആദിമസഭയിൽ ഇത് പ്രചാരത്തിലിരുന്നു, ഇന്ന് അങ്ങനെയല്ലോ. 13-14 വാക്യങ്ങൾ, വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലന്റെ ഈ ആശീർവാദ വചനങ്ങൾ കൊരിന്തിലെ വിശ്വാസികൾക്ക് മാത്രമല്ല, എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾക്കും അതെ, ലോകത്തിലുള്ള എല്ലാ വിശ്വാസിക്കും വേണ്ടി ദൈവം നൽകിയതാണ്. ആ കൃപ നമ്മോടുകൂടെ ഇരിക്കുന്നതാണ്. അതിമനോഹരമായ ആശീർവാദ വചനമല്ലേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവിക ആശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതായി ലേഖനം അനേക വിഷയങ്ങളെ കൈകാര്യം ചെയ്തു. പൌലോസ് വളരെ സന്തോഷത്തിലാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. അതെ, തങ്ങളുടെ തെറ്റുകളെ തിരുത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ച് എപ്പോഴും സ്വർഗം സന്തോഷിക്കുന്നു, ദൈവമക്കൾ സന്തോഷിക്കുന്നു, സഭയിൽ അത് സന്തോഷത്തിനുള്ള മുഖാന്തരമായി തീരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ വചനത്തിലൂടെ ഇന്ന് ധൈര്യപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ, പലവിധ ഭാരത്താൽ നിരാശപ്പെട്ടും ചിന്താകുലപ്പെട്ടുമിരുന്നതായ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം കൂടെയിരിക്കും എന്നുള്ള ഉറപ്പ് തന്നതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾക്ക് ആ ഉറപ്പില്ലാതെ പോയത് കർത്താവെ ഞങ്ങളുടെ കുറവുകൊണ്ടാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ പോയത് ഞങ്ങളുടെ കുറവുകൊണ്ടാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഏത് ഒരു സാഹചര്യത്തിലാകുന്നു എന്ന് കർത്താവെ അടിയനറിയുന്നില്ല. എന്നാൽ അവരുടെ സാഹചര്യം ഉള്ളതുപോലെ അറിയുന്ന അവിടുന്ന് ജീവിക്കുന്നത് ഓർത്ത് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ലോകത്തിൽ മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നുപോകുന്നതായ പ്രിയപ്പെട്ടവർ വാസ്തവത്തിൽ അവിടുത്തെ സാന്നിധ്യബോധത്തിൽ സന്തോഷവും സമാധാനവും പ്രാപിപ്പാൻ ഇന്നത്തെ വചനകേൾവി നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല കർത്താവെ. എന്നാൽ ഞങ്ങളെ ഉള്ള അവസ്ഥയിൽ അറിയുന്ന കർത്താവ് ജീവിക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ പരാജയങ്ങളും ഞങ്ങളുടെ വിജയങ്ങളും ഞങ്ങളുടെ പരിമിതികളും എല്ലാം അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും കൈപിടിച്ചു വഴി നടത്തുകയും ചെയ്യുന്ന ദൈവം അവിടുന്നായിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് സൌഖ്യം നൽകണമേ. ദുഃഖിതരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശ്വാസം നൽകണമേ. ബലഹീനരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ശക്തി അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകുന്നു എന്ന് ഇന്ന് അവർക്ക് വീണ്ടും ഉറപ്പാക്കി കൊടുക്കണമേ. ഈ വലിയ ദൃഢത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ അവിടെ നിങ്ങളെ സഹായിച്ചാണ്. തുടർന്നും ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊരിന്ത്യർക്കുള്ള രണ്ടാം ലേഖനത്തിന്റെ വിഷയ വിഭജനം തയ്യാറായിരിക്കുന്നു. ഇന്ന് തന്നെ കത്തിലൂടെയോ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ആയത് ആവശ്യപ്പെട്ടാൽ
ജനമായ യൂതന്മാരെ തള്ളിയന്തതയിൽ കിടന്നു ബഹു സന്താപത്തോടുഴന്നീടും പുറജാതി സന്തതി വീണ്ടൂനെ ബഹു സന്താപ ും ജ്ഞാനേശുവിന്ന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.